യേശു അപ്പവും മുന്തിരിച്ചാറും എടുത്ത് അതിൽ നിന്നൊരു സ്മാരകമുണ്ടാക്കി. ഈ അപ്പവും വീഞ്ഞും ഏതാനും ദിവസങ്ങളിൽ ചീത്തയായി പോകുന്ന ബലഹീനമായ സാധനങ്ങളാണ്. എന്നാൽ അവയിൽ നിന്നാണ് യേശു ഒരു സ്മാരകമുയർത്തിയത്. അത് മാർബിളോ പിത്തളയോ സ്വർണമോ വെള്ളിയോ അല്ല, അത് അപ്പവും മുന്തിരിച്ചാറുമാണ്.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
116-ാം സങ്കീർത്തനം വരെയാണല്ലോ നാം പഠിച്ചു കഴിഞ്ഞത്. 117-ാം സങ്കീർത്തനം മറ്റൊരു സ്തോത്ര സങ്കീർത്തനവും ഈ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ സങ്കീർത്തനവുമാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ തിരുവചനത്തിലെ ഏറ്റവും ചെറിയ അധ്യായം ഈ 117-ാം സങ്കീർത്തനമാണല്ലോ. ഈ സ്തോത്ര സങ്കീർത്തനങ്ങൾ, അതായത് 113 മുതൽ 118 വരെയുള്ള സങ്കീർത്തനങ്ങൾ, ഇസ്രായേൽ ജനം തങ്ങളുടെ മൂന്ന് വലിയ ഉത്സവങ്ങളിൽ പാടിയിരുന്ന പാട്ടുകളാണ് എന്ന കാര്യം ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. പെസഹ, പെന്തക്കോസ്, കൂടാരപ്പെരുന്നാൾ. പെസഹ പെരുന്നാളിൽ പാനപാത്രം 7 പ്രാവശ്യം ഓരോരുത്തർക്ക് കൈമാറി കൊടുത്തിരുന്നു. ഇതിനിടയിൽ കൂടി വന്നിരുന്നവർ ഈ പാട്ടുകളിൽ ഓരോന്ന് പാടുമായിരുന്നു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ടുപോയെന്ന്. ഇത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. നാം അധികം പരിഗണിക്കാതെ വിട്ടുകളയുന്ന ഒരു സങ്കീർത്തനമാണല്ലോ 117-ാം സങ്കീർത്തനം. എന്നാൽ അത് എത്രമാത്രം പ്രധാനപ്പെട്ട ഒരു സങ്കീർത്തനമാകുന്നു എന്ന് ഇന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. വായിക്കുവാൻ 1-ഉം 2-ുമേ ഉള്ളല്ലോ, 2-ും വായിച്ചേക്കാവില്ലേ. സകല ജാതികളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ, സകല വംശങ്ങളുമായുള്ളവരെ അവനെ പുകഴ്ത്തുവിൻ. നമ്മോടുള്ള അവന്റെ ദയ വലുതായിരിക്കുന്നു, യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്. യഹോവയെ സ്തുതിപ്പിൻ, സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പിൻ. ഇത് പ്രവചനപരമായ കാര്യമാണെന്ന് വ്യക്തമാണ്. എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള സകല ജാതികളും വംശങ്ങളും ഗോത്രങ്ങളും ഭാഷക്കാരും ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുകയും അവനെ കർത്താവായി ആരാധിക്കുകയും ചെയ്യുന്ന ഭാവിയിലേക്കാണ് ഇത് ഉറ്റുനോക്കുന്നത്. ഇന്ന് ഇതുപോലെ എന്തെങ്കിലും ഭൂമിയിൽ കാണുവാൻ കഴിയുമോ? നിങ്ങളുടെ ചുറ്റുപാടിൽ ഇതിന്റെ എന്തെങ്കിലും തെളിവ് കാണുവാൻ കഴിയുമോ? ലോകം ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പീൻ. യഹോവയെ സ്തുതിക്കുന്ന ജാതികൾ ഇന്ന് എവിടെയാണുള്ളത്? അവനെ സ്തുതിക്കുകയും ആരാധിക്കുകയും അവന് തങ്ങളെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്ന ജാതികൾ എവിടെ? ഈ വിധത്തിലുള്ള ആളുകൾ ഇന്നില്ല എന്നതാണ് അതിനുള്ള ഉത്തരം. ഒരിക്കൽ ജാതികൾ കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യും എന്നതായിരുന്നു പ്രവാചകന്മാരുടെ ദൂത്. സക്രിയ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അന്നാളിൽ പല ജാതികളും യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായിത്തീരും, ഞാൻ നിന്റെ മധ്യേ വസിക്കും, സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയുകയും ചെയ്യും. വീണ്ടും സക്രിയ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എന്നാൽ യെരുശലേമിന് നേരെ വന്ന സകല ജാതികളിലും ശേഷിച്ചിരിക്കുന്ന ഏവനും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാനും കൂടാരപ്പെരുന്നാൾ ആചരിപ്പാനും ആണ്ടുതോറും വരും. സകല ജാതികളുടെയും ആരാധന ഇസ്രായേൽ ദൈവത്തിങ്കലേക്ക് തിരിയുന്നതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം നിവൃത്തിയാകുന്നത് എപ്പോഴാണ് എന്നതാണ് അടുത്ത ചോദ്യം. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചെറിയ സങ്കീർത്തനത്തിൽ അതിന്റെ ഉത്തരം കാണുവാൻ കഴിയുമെന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. എപ്പോഴാണ് ജാതികൾ യഹോവയെ സ്തുതിക്കുന്നത്? 2-ാം വാക്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക, നമ്മോടുള്ള അവന്റെ ദയ വലുതായിരിക്കുന്നു. ഇവിടെ ആരെക്കുറിച്ചാണ് നാം എന്ന് പറഞ്ഞിരിക്കുന്നത്? അത് ഇസ്രായേലാണ്. ഇസ്രായേലിനോട് ദൈവം ദയ കാണിക്കുന്ന ദിവസം വരാൻ പോകുന്നു. അത് ഭാവിയിൽ മഹാപീഡനകാലത്തിന്റെ അവസാനത്തിലാണ്. കർത്താവ് രണ്ടാമത് ഭൂമിയിൽ വന്ന് തന്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ അപ്പോൾ അവൻ ഇസ്രായേലിനോടും ഭൂമിയിലെ സകല ജാതികളോടും ദയ കാണിക്കും. മീഖാ പ്രവാചകൻ ഇപ്രകാരം പറയുന്നു, പുരാതനകാലം മുതൽ നീ ഞങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തിരിക്കുന്ന നിന്റെ വിശ്വസ്തത നീ യാക്കോബിനോടും നിന്റെ ദയ അബ്രഹാമിനോടും കാണിക്കും. മീഖ 7:20. യെശയ്യാ പ്രവചനം 54-ാം അധ്യായത്തിലെ 7-ും 8-ും വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോട് ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ക്രോധാധിക്യത്തിൽ ഞാൻ ക്ഷണനേരത്തേക്ക് എന്റെ മുഖം നിനക്ക് മറച്ചു, എങ്കിലും നിത്യദയയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കും എന്ന് നിന്റെ വീണ്ടെടുപ്പുകാരനായി യഹോവ അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ഈ സങ്കീർത്തനം ഭാവിയെ കുറിക്കുന്ന ഒന്നാണ്. സകല ജാതികളും ദൈവത്തെ സ്തുതിക്കുന്ന ഭാവി ദിവസത്തെയാണ് ഇവിടെ നോക്കിക്കാണുന്നത്. ഈ വിഷയത്തെ സംബന്ധിച്ച് പുതിയ നിയമത്തിൽ എന്തെങ്കിലും കാണുവാൻ കഴിയുമോ? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15 അധ്യായത്തിൽ യെരുശലേം കൌൺസിൽ, അതെ, ആ മീറ്റിംഗിനെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പഴയ നിയമ പ്രവചനങ്ങൾ എന്തുകൊണ്ടാണ് നിറവേറ്റപ്പെടാതിരിക്കുന്നത് എന്ന് യഹൂദ വിശ്വാസികൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അന്നത്തെ ആ കൌൺസിലിന്റെ അവസാനം യാക്കോബ് എഴുന്നേറ്റ് ഇപ്രകാരം പറഞ്ഞു: ദൈവം തന്റെ നാമത്തിനായി ജാതികളിൽ നിന്നൊരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ചത് ശിമോൻ വിവരിച്ചുവല്ലോ. അതേ സുഹൃത്തെ, ഇന്ന് ദൈവം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജാതികളിൽ നിന്ന് ഒരു ജനത്തെ തന്റെ നാമത്തിനായി എടുത്തുകൊണ്ടിരിക്കുന്നു. ദൈവം സകല ജാതികളിൽ നിന്നും, ഗോത്രങ്ങളിൽ നിന്നും, ഭാഷകളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും തന്റെ സഭയെ രൂപീകരിച്ച് ഒരു ശരീരമായി ഒരുമിച്ച് കൊണ്ടുവരുന്നു. യാക്കോബ് തുടർന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. ഇതിനോട് പ്രവാചകന്മാരുടെ വാക്യങ്ങൾ മുക്കുന്നു. അനന്തരം എന്തിനു ശേഷം? അവൻ സഭയെ ഈ ഭൂമിയിൽ നിന്ന് എടുത്തതിനു ശേഷം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിന്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും. മനുഷ്യരിൽ ശേഷിച്ചവരും എന്റെ നാമം വിളിച്ചിരിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കും എന്ന് ഇത് പൂർവകാലം മുതൽ അറിയിക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15 അധ്യായത്തിന്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ഭൂമിയിലുള്ള സകല സൃഷ്ടിയും ദൈവത്തെ സ്തുതിക്കുന്ന ഭാവിയിലേക്ക് ഈ സങ്കീർത്തനം നോക്കിപ്പാർക്കുന്നതായി കാണാം. ഇന്ന് ജാതികൾ ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഭൂമിയുടെ അറുതികളൊക്കെയും അവനെ ഭയപ്പെടുകയും ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന സമയം വരുവാൻ പോകുന്നു. 117 സങ്കീർത്തനം വളരെ ശ്രേഷ്ഠമായ ഒരു സങ്കീർത്തനമാണ്. ക്രിസ്തു ഈ ഭൂമിയിൽ ഭരണം നടത്തുന്ന 1000 വാഴ്ചയിൽ ഈ സങ്കീർത്തനം നിവൃത്തിയാക്കപ്പെടും. അത് എത്ര മഹത്വകരമായ സമയമായിരിക്കും! നമുക്കതോർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കും. സ്തോത്ര സങ്കീർത്തനങ്ങളിൽ അവസാനത്തെ സങ്കീർത്തനമാണ് ഇനിയും നാം കാണുവാൻ പോകുന്നത്, 118 സങ്കീർത്തനം. നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരോടുകൂടെ തന്റെ മരണത്തിന് തലേ രാത്രിയിൽ പാടിയ ഗീതമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ആ രാത്രിയിൽ മാളികമുറിയിൽ അനൌപചാരികമായിട്ടാണ് അവർ കൂടിയിരുന്നത്. എന്നാൽ അവിടെ ഭയഭക്തി നിഴലിട്ടിരുന്നു. അതെ, ദുഃഖത്തിന്റെയും സന്തോഷത്തിന്റെയും ആകാംക്ഷയുടെയും അന്തരീക്ഷം അവിടെ നിറഞ്ഞു നിന്നിരുന്നു. നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോടുകൂടെ പെസഹ കഴിച്ച് തുടർന്ന് മരണത്തിന്റെ നിഴലിൽ യേശു കർത്താവ് പുതിയൊരു കാര്യം അവർക്ക് കൽപ്പിച്ചു കൊടുത്തു. യേശു അപ്പവും മുന്തിരിച്ചാറും എടുത്ത് അതിൽ നിന്നൊരു സ്മാരകമുണ്ടാക്കി. ഈ അപ്പവും വീഞ്ഞും ഏതാനും ദിവസങ്ങളിൽ ചീത്തയായി പോകുന്ന ബലഹീനമായ സാധനങ്ങളാണ്. എന്നാൽ അവയിൽ നിന്നാണ് യേശു ഒരു സ്മാരകമുയർത്തിയത്. അത് മാർബിളോ പിത്തളയോ സ്വർണമോ വെള്ളിയോ അല്ല, അത് അപ്പവും മുന്തിരിച്ചാറുമാണ്. എന്നാൽ അവ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നു. പെസഹ പെരുന്നാളിൽ ഒരു ആട്ടിൻകുട്ടിയെ തിന്നേണ്ടതിന് അവർ അതിനെ കൊല്ലുമായിരുന്നു. അത് പഴയ നിയമത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നു. എന്നാൽ സുവിശേഷത്തിൽ ആടിനെക്കുറിച്ച് നാം ഒന്നും കാണുന്നില്ല, അപ്പവും വീഞ്ഞും മാത്രം. അതിന്റെ കാരണമെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കാരണം കുഞ്ഞാട് അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവൻ ക്രൂശിങ്കിലേക്കുള്ള വഴിയിലായിരുന്നു. ദൈവത്തിന്റെ കുഞ്ഞാടായി ഭരിക്കുന്നതിന് അവൻ വീണ്ടും വരുന്നതുവരെ അപ്പവും വീഞ്ഞും അവനെക്കുറിച്ച് പറയണം. യേശുവിന്റെ മരണത്തിന്റെ തലേരാത്രിയിൽ 18 സങ്കീർത്തനം അവർ ഒന്നിച്ചു പാടി. സുവിശേഷങ്ങളിൽ പറയുന്നത് പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ടുപോയി എന്നാണ്. മത്തായിയുടെ സുവിശേഷം 26:30 വാക്യം. 118 സങ്കീർത്തനമാണ് അവർ പാടിയത്. അതുകൊണ്ട് ഈ സങ്കീർത്തനം വളരെ ശ്രദ്ധേയമായ മറ്റൊരു സങ്കീർത്തനമാണ്. പെസഹ പെരുന്നാളിൽ പാനപാത്രം 7 ചുറ്റിലും കൈമാറിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 7 അത് തന്റെ അടുത്ത് വന്നപ്പോൾ നമ്മുടെ കർത്താവ് ഞാൻ ഈ പാനപാത്രം നിങ്ങളോടുകൂടെ കുടിക്കയില്ല എന്ന് പറഞ്ഞ ശേഷം അത് അടുത്ത ആളിന് കൊടുത്തു. എന്റെ പിതാവിന്റെ രാജ്യത്തിൽ പുതുതായി ഞാൻ ഇത് നിങ്ങളോടുകൂടെ കുടിക്കും എന്നും കൂട്ടിച്ചേർത്തു. രക്ഷയുടെ പാനപാത്രം താൻ എടുക്കും എന്ന് നേരത്തെ അവൻ പറഞ്ഞിരുന്നു. അവനത് ക്രൂശിൽ എടുക്കുകയും ചെയ്തു. തന്റെ രക്തം ചൊരിഞ്ഞ ദൈവത്തിന്റെ കുഞ്ഞാടാണ് ക്രിസ്തു. പാനപാത്രം അവന്റെ രക്തത്തിന്റെ പുതിയ നിയമവും. നമ്മുടെ പാനപാത്രം മധുരമുള്ളതായി തീരേണ്ടതിന് അവൻ കയ്പ് നീരിന്റെ പാനപാത്രം കുടിച്ചു. അതെ, ദൈവം നമുക്കെത്ര നല്ലവനായിരുന്നു. 118 സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഇസ്രായേൽ പറയട്ടെ. അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് അഹരോൻ ഗ്രഹം പറയട്ടെ. അവന്റെ ദയ എന്നേക്കുമുള്ളത്. അതേ സുഹൃത്തെ, എനിക്കും നിങ്ങൾക്കും ഇന്ന് പറയുവാൻ കഴിയും അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന്. ദൈവം നല്ലവനായതുകൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യാം. 4 മുതലുള്ള വാക്യങ്ങൾ. അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് യഹോവ ഭക്തന്മാർ പറയട്ടെ. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും. നമ്മുടെ കർത്താവ് പാടിയ പാട്ടാണിത്. ഭയം കൂടാതെ അവൻ ക്രൂശിങ്കിലേക്ക് പോയി. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അവൻ നിലവിളിച്ചു. ദൈവം ക്രിസ്തുവിൽ ലോകത്തെ തന്നോട് നിരപ്പിക്കുകയായിരുന്നു എന്നതാണ് ഇതിന്റെ എല്ലാം രഹസ്യം. 7-8 വാക്യങ്ങളിൽ, എന്നെ സഹായിക്കുന്നവരോടുകൂടെ യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ എന്നെ പകയ്ക്കുന്നവരെ കണ്ട് രസിക്കും. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അതേ സുഹൃത്തെ, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിന് പകരം കർത്താവിൽ ആകുന്നുവോ താങ്കൾ ആശ്രയിക്കുന്നത്? ഇത് നാം പഠിച്ചിരിക്കേണ്ട ഏറ്റവും മനോഹരമായ ഒരു പാഠമത്രേ. നാം മനുഷ്യരെ നോക്കി ക്രിസ്തുജീവിതം ആരംഭിച്ചാൽ മനുഷ്യർ നമ്മെ പരാജയപ്പെടുത്തും, നിരാശപ്പെടുത്തും. ഈ കാര്യത്തിൽ സംശയമില്ല. മനുഷ്യരിൽ നമുക്ക് ആശ്രയം വയ്ക്കുവാൻ കഴിയുകയില്ല. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്നത്രേ സങ്കീർത്തനക്കാരൻ പറയുന്നത്. നമ്മുടെ കർത്താവ് ഈ പാട്ടുപാടി രാത്രിയിൽ അവൻ ചുറ്റിലും ഇരുന്ന 11 പേരെ നോക്കി. അവരിൽ ഒരാൾ അവനെ ഒറ്റിക്കൊടുക്കുവാൻ പോയി കഴിഞ്ഞിരുന്നു. ആ 11 പേർ അവനെ വിട്ടിട്ട് ഓടിപ്പോകുവാൻ തുടങ്ങുകയാണ്. ആ രാത്രിയിൽ അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിതറിപ്പോകും. അതേ സുഹൃത്തെ, താങ്കൾ മനുഷ്യരിൽ ആശ്രയം വെക്കരുത്. അവർ നിങ്ങളെ നിരാശരാക്കും. താങ്കളുടെ ആശ്രയം കർത്താവിൽ അർപ്പിക്കുക. 9 മുതലുള്ള വാക്യങ്ങളിൽ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. സകല ജാതികളും എന്നെ ചുറ്റി വളഞ്ഞ് യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. അവർ എന്നെ വളഞ്ഞു. അതെ, അവർ എന്നെ വളഞ്ഞു. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. 12 വാക്യം, അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു, മുൾത്തി പോലെ അവർ കെട്ടുപോയി. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. സകല ജാതികളും എന്നെ ചുറ്റി വളഞ്ഞു. റോമൻ ഗവൺമെന്റ് നമ്മുടെ കർത്താവിനെ ക്രൂശിൽ തറച്ചു. അവൻ റോമാക്കാരുടെ ഒരു ക്രൂശിൽ മരിച്ച ദിവസം ആ ജനത നശിച്ചു എന്ന് പറയാം. അതിന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. 1000 ആണ്ടുകളോളം നിലനിന്നിരുന്ന ആ വലിയ സാമ്രാജ്യം, ലോകശക്തി രംഗത്തുനിന്ന് മാറ്റപ്പെട്ടു. 14 വാക്യത്തിൽ, യഹോവ എന്റെ ബലവും എന്റെ കീർത്തനവുമാകുന്നു, അവൻ എനിക്ക് രക്ഷയായും തീർന്നു. വിടുതലിന്റെ സ്തോത്രമാണ് ഈ മനോഹരമായ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇന്ന് ഇതനുഭവിക്കുന്ന ഓരോരുത്തർക്കും പാടുവാൻ സാധിക്കുന്ന രക്ഷയുടെ ഒരു ഗാനമാണിത്. 15 മുതലുള്ള വാക്യങ്ങൾ, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഇത് നമ്മുടെ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ ഒരു ജാതിയായി നിലനിൽക്കുമെന്നും ഇവിടെ കാണുവാൻ കഴിയുന്ന കാര്യമത്രേ. 18 വാക്യം, യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു, എന്നാലും അവൻ എന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല. അതായത്, ക്രിസ്തു മരിച്ചവരിൽ നിന്ന് തിരികെ വന്നു എന്നർത്ഥം. യെഹെസ്കേൽ പ്രവചനം 37 അധ്യായത്തിൽ പറയുന്നത്, ദൈവം ശവക്കുഴികളെ തുറന്ന് ജനത്തെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും എന്നാണ്. ഇവിടെ 19-20 വാക്യങ്ങളിൽ നാം കാണുന്നത്, നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവീൻ, ഞാൻ അവയിൽ കൂടി കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ വാതിൽ ഇതുതന്നെ, നീതിമാന്മാർ അതിൽ കൂടി കടക്കും. യഹോവയുടെ വാതിൽ എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തു അതിന്റെ അർത്ഥം വ്യക്തമാക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യുമെന്ന് യോഹന്നാൻ സുവിശേഷം 10:9 ഒൻപതാം വാക്യം. അവൻ വാതിലാകുന്നു. ആ വാതിൽ ആട്ടിൻകൂട്ടത്തിലേക്കുള്ള വഴിയായിരുന്നു. കർത്താവ് വീണ്ടും ഇപ്രകാരം പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്ന്. ഇനി നമുക്ക് 118 സങ്കീർത്തനത്തിന്റെ 21 വാക്യം നോക്കാം. നീ എനിക്ക് ഉത്തരമരുളി, എന്റെ രക്ഷയായി തീർന്നിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. തുടർന്ന് മറ്റൊരു സാദൃശ്യമാണ് കാണുവാൻ സാധിക്കുന്നത്. 22 വാക്യം, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഈ വാക്യത്തിൽ കല്ല് കർത്താവായ യേശുക്രിസ്തുവിനെയാണ് കുറിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 21:42 വാക്യത്തിൽ നമ്മുടെ കർത്താവ് അക്കാര്യം വ്യക്തമാക്കി. യേശു അവരോട് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു, ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? 1 പത്രോസ് 2:6-8 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകേയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയുമായി തീർന്നു. അവർ വചനം അനുസരിക്കായികയാൽ ഇടറിപ്പോകുന്നു, അതിനവരെ വെച്ചുമിരിക്കുന്നു. ഈ കല്ല് കർത്താവായ യേശുക്രിസ്തുവാണ്. 24 വാക്യത്തിൽ, ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ചാനന്ദിക്ക. ഏത് ദിവസത്തെക്കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ പറയുന്നതെന്നറിയാമോ? 24 മണിക്കൂറിന്റെ ഏതെങ്കിലും ഒരു ദിവസമാണോ? ദിവസം എന്ന വാക്ക് ഒരു കാലത്തെ കുറിച്ചുകൊണ്ട് ഉപയോഗിക്കാം. അത് 24 മണിക്കൂറിന്റെ ഒരു ദിവസമായി ഉപയോഗിക്കാം. അതുപോലെ പ്രത്യേകമായ ഒരു കാര്യത്തെ സൂചിപ്പിച്ചുകൊണ്ടും ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, ഇന്ന് മോട്ടോർ വാഹനങ്ങളുടെ ദിനമാണ് എന്ന് നമുക്ക് പറയുവാൻ കഴിയും. ഇവിടെ സങ്കീർത്തനക്കാരൻ ഏത് ദിവസത്തെയാണ് സൂചിപ്പിക്കുന്നത്? ദൈവം ഉണ്ടാക്കിയ ദിവസത്തെക്കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. രക്ഷയുടെ ദിവസം. ആ ദിവസം 2000 വർഷത്തോളം ദീർഘമായിരിക്കുന്നു. നാം അതിൽ സന്തോഷിച്ചാനന്ദിക്കും. രക്ഷയുടെ ദിവസത്തിൽ നാം സന്തോഷിക്കുന്നു. തുടർന്ന് ഇവിടെ വിശ്വാസത്തിന്റെ നിലവിളി നാം കാണുന്നു. ഹോശന്ന എന്ന വാക്കിന്റെ അർത്ഥം ഇപ്പോൾ രക്ഷിക്ക എന്നാണ്. നമ്മുടെ കർത്താവ് യെരുശലേമിലേക്ക് പ്രവേശിച്ചപ്പോൾ ജനസമൂഹം ഉപയോഗിച്ച വാക്കാണ് ഇത്. 25-26 വാക്യങ്ങളിൽ, യഹോവെ ഞങ്ങളെ രക്ഷിക്കണമേ, യഹോവെ ഞങ്ങൾക്ക് ശുഭത നൽകണമേ, യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, ഞങ്ങൾ യഹോവയുടെ ആലയത്തിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് അവസാനമായി ദേവാലയത്തെ ശുദ്ധീകരിച്ച ശേഷം ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. പിന്നീട് യെരുശലേമിനെ കണ്ടിട്ടവൻ കരഞ്ഞു. യേശുവിന്റെ വാക്കുകൾ ഇതായിരുന്നു, നിങ്ങളുടെ ഭവനം ശൂന്യമായിത്തീരും. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങളിനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 23:38-39 വാക്യങ്ങൾ. ഇനി നമുക്ക് 118 സങ്കീർത്തനത്തിന്റെ 27 വാക്യത്തേക്ക് വരാം. യഹോവ തന്നെ ദൈവം, അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു, യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവിൻ. എനിക്ക് നിങ്ങൾക്കും വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി. അതിന്റെ ചിത്രമാണ് ഇവിടെ നാം കാണുന്നത്. ഒടുവിലത്തെ 2 വാക്യങ്ങൾ കൂടി നോക്കാം. നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. ഞാനും നിങ്ങളും കർത്താവിനെ സ്തുതിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കവനെ വണങ്ങി നമസ്കരിക്കേണ്ടത് ആവശ്യമാണ്. അവന്റെ നാമത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്യാം. അവൻ നമ്മെ സ്നേഹിച്ച് നമുക്കുവേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനാണ്. അവനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് നമുക്ക് അവനോട് നമുക്കുള്ള സ്നേഹത്തെ നമുക്ക് പ്രകടമാക്കാം. സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും ഈ സങ്കീർത്തനങ്ങളിൽ എത്രയെത്ര സ്തുതിക്കുള്ള കാരണങ്ങൾ പറഞ്ഞിരിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തിന് നന്ദി കരയേറ്റുന്ന എത്രയെത്ര കാരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ, അവനെ മഹത്വപ്പെടുത്തുവാൻ സമയമെടുക്കാറുണ്ടോ? ദൈവം ചെയ്ത നന്മകൾക്ക് നമുക്ക് ആശ്രയിക്കുവാനുള്ള ഒരേ ഒരിടം യഹോവ മാത്രമാണ്. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഈ ലോകത്തിലെ സമ്പത്തുള്ളവരിൽ, സ്വാധീനമുള്ളവരിൽ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. എത്ര നല്ല ബുദ്ധി ഉപദേശമല്ലേ. മനുഷ്യരിൽ ആശ്രയിച്ചവരൊക്കെ മനസ്സുമടുത്ത്, ജീവിതം മടുത്ത് കഴിഞ്ഞുകൂടുമ്പോൾ യഹോവയിൽ ആശ്രയിച്ച് സന്തോഷത്തോടെ മുൻപോട്ട് പോകുവാൻ ദൈവം നമുക്ക് തരുന്ന ആഹ്വാനം നാം ഒരിക്കലും തള്ളിക്കളയരുത്. ഇന്ന് അതിനുവേണ്ടിയിട്ട് താങ്കളുടെ ജീവിതത്തെ സമർപ്പിക്കുമോ? യഹോവയിൽ ആശ്രയിക്കുവാൻ പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുത്തെ വചനം ഞങ്ങൾക്ക് വീണ്ടും നൽകിത്തന്നതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കേണ്ടത്, അങ്ങയ്ക്ക് സ്തോത്രം കരയേറ്റേണ്ടത് എത്ര വലിയ ആവശ്യമാകുന്നു എന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിനായിട്ട് ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു. പലപ്പോഴും ജീവിതത്തിൽ ലോകത്തിൽ ആശ്രയിച്ച് ഞങ്ങൾ മടുത്തു കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ മനുഷ്യരിൽ ആശ്രയിച്ച് ഞങ്ങൾ ആകെ നിരാശപ്പെട്ടു കർത്താവേ. എന്നാൽ യഹോവയിൽ ആശ്രയിക്കുവാൻ വീണ്ടും ഞങ്ങൾക്ക് നൽകിയ ആഹ്വാനത്തിനായി സ്തോത്രം. അപ്രകാരം ആശ്രയിച്ച് മുൻപോട്ട് പോകാൻ അവിടെ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഇന്ന് വചനം കേട്ട ഓരോരുത്തരെ അതിനുവേണ്ടിയിട്ട് അവിടുന്ന് ഒരുക്കണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
കൃപയിൻ വാതിലടയും മുൻപേ എന്നെയും ചേർത്തിടേ, ഞാൻ വരുന്നു എന്നെ തന്നിടും നിന്റെ രക്തത്താൽ കഴുകേണമേ. കൃപയിൻ വാതിലടയും മുൻപേ എന്നെയും ചേർത്തിടേ, ഞാൻ വരും എന്നെ തന്നിടും നിൻ രക്തത്താൽ കഴുകേണമേ.
സങ്കീർത്തന പുസ്തകത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക.
വചനത്തിൻ മർമ്മങ്ങളും സ്തോത്രത്തിൻ ഗാനങ്ങളും, വചനത്തിൻ മർമ്മങ്ങളും സ്തോത്രത്തിൻ ഗാനങ്ങളും, ആശ്വാസവാക്കുകളും എൻ കൃത്തിൽ വന്നിടുന്നു, ക്രൂശിൻ മാറവിൽ നിന്നും സ്നേഹത്തിൻ ജനമാം നിന്നാമത്തെ എന്നും ഉയർത്തിടും ഞാൻ. കൃപയിൻ വാതിലടയും മുൻപേ എന്നെയും ചേർത്തിടേ, നാഥ ഞാൻ വരുന്നു എന്നെ തന്നിടും നിൻ രക്തത്താൽ കഴുകേണമേ.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.